ഓൺലൈനിൽ നിങ്ങളുടെ പുതിയ ഹോം പേജ് sbs.com.au/malayalam. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാനും അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പങ്കെടുക്കാനും പിന്നെ ഞങ്ങളെ നേരിൽ ബന്ധപ്പെടാനും sbs.com.au/malayalam.
നമസ്കാരം. ഡോക്ടർ കെ എൻ രാഘവൻ, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയും, എത്ര രൂപയുടെ സാധനങ്ങൾ കൊണ്ടുവരാം എന്നത് പലർക്കും ഒരുപാട് ആശയക്കുഴപ്പമുള്ള ഒരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിലും ചില മാറ്റങ്ങളൊക്കെ വന്നു എന്ന് റിപ്പോർട്ടുകൾ കണ്ടു. അപ്പോൾ എന്തൊക്കെ കൊണ്ടുവരാം എന്നത് സംബന്ധിച്ച് നിലവിലുള്ള നിയമങ്ങളും അതിലുള്ള മാറ്റങ്ങളും ഒന്ന് വിവരിക്കാമോ?
ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബാഗേജിൽ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവരാനാണ്. 45,000 രൂപ വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാം. ഇതിന് പ്രധാനമായിട്ട് രണ്ട് എക്സെപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഗോൾഡ്, രണ്ട് ഫ്ലാറ്റ് സ്ക്രീൻ ടെലിവിഷൻ. ഫ്ലാറ്റ് സ്ക്രീൻ ടെലിവിഷൻ എത്ര ചെറുതാണെങ്കിലും അതിന് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന് വ്യത്യസ്തമായിട്ടൊരു നിയമമുണ്ട്. ഗോൾഡിന്റെ ഡ്യൂട്ടിയെ പറ്റിയുള്ള ഗോൾഡ് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പുരുഷന് 50,000 രൂപ വരെയും ഒരു സ്ത്രീക്ക് 100,000 രൂപ വരെയുള്ള സ്വർണ്ണ ആഭരണങ്ങൾ കൊണ്ടുവരാമെന്നാണ് നിയമമുള്ളത്. ഈ 45,000 ഉള്ള ആ ഒരു ബാഗേജ് ലിമിറ്റും ഈ സ്വർണത്തിനുള്ള ഈ ഒരു ലിമിറ്റേഷനും ഈ ഏപ്രിൽ 1 ഒരു മാറ്റം വരും. ഈ കഴിഞ്ഞ ബജറ്റിലെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 1 കൊണ്ടുവരാവുന്ന ബാഗേജിൽ കൊണ്ടുവരാവുന്ന സാധനങ്ങളുടെ വില 50,000 ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാവുന്ന സാധനങ്ങളുടെ വില 50,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള മാറ്റം, ആ വിലയുടെ കാര്യത്തിൽ മാറ്റമില്ല. കാരണം ഒരു പുരുഷന് 50,000 രൂപ വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ 20 ഗ്രാം, അപ്പോൾ അത് തൂക്കം കൂടി പറയുന്നുണ്ട് ഇപ്പോഴത്തെ നിയമത്തിൽ. അതുപോലെ ഒരു സ്ത്രീക്ക് കൊണ്ടുവരാവുന്നത് 100,000 രൂപ വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ 40 ഗ്രാം. ആഭരണങ്ങളുടെ വിലയ്ക്ക് പുറമെ ഇത്ര ഗ്രാം എന്ന് കൂടി നിയമത്തിൽ പറയും. പക്ഷെ ഇത് ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരിക.
ഓക്കെ, അതായത് ആഭരണങ്ങളുടെ കാര്യത്തിൽ എത്ര ഗ്രാം എന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ മറ്റ് ബാഗേജുകൾ 45,000 എന്നുള്ളത് 50,000 ആയി കൂടി. ഇവയല്ലാതെ ബാഗേജിലുള്ള സാധനങ്ങളുടെ കാര്യത്തിൽ മറ്റു കാര്യമായ തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണോ?
ഇല്ല, നാട്ടിലെ കൊണ്ടുവരുന്നതിന് വേറെ റെസ്ട്രിക്ഷൻസ് ഇല്ല. സ്വർണത്തിനും ഫ്ലാറ്റ് സ്ക്രീൻ ടിവിക്കും ഒഴിച്ച്.
പക്ഷേ ഈ 45,000 അല്ലെങ്കിൽ 50,000 എന്ന് പറയുന്ന ലിമിറ്റിൽ നമ്മുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉൾപ്പെടുമോ? കാരണം ഒരു മൊബൈലിന് തന്നെ അതിനേക്കാൾ വിലയാകുമല്ലോ.
ഇല്ല, ലാപ്ടോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാപ്ടോപ്പ് എല്ലാ വ്യക്തിക്കും ഫ്രീ ആയിട്ട് കൊണ്ടുവരാം എന്ത് വിലയായാലും. ഇപ്പൊ 100,000 രൂപ വരെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് ഫ്രീ ആയിട്ട് കൊണ്ടുവരാം ഒരെണ്ണം. പക്ഷെ രണ്ടാമത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിന് 45,000 രൂപ ആ ലിമിറ്റ് ബാധകമായിരിക്കും. അതായത് ഒരാളുടെ ഒരു പേഴ്സണൽ ലാപ്ടോപ്പ് എന്ന അദ്ദേഹത്തിന്റെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ലാപ്ടോപ്പിന് ഒരു ലാപ്ടോപ്പിന് എന്ത് വിലയായാലും അതിനൊരു ഡ്യൂട്ടി അടയ്ക്കേണ്ട കാര്യമില്ല. അതുമാതിരി തന്നെയാണ് മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ. തന്റെ ആവശ്യത്തിനുള്ള മൊബൈൽ ഫോൺ ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാം. പക്ഷെ രണ്ടാമതൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു എക്സ്ട്രാ ഇതുണ്ടെങ്കിൽ അതിന് 45,000 രൂപ ലിമിറ്റ് ബാധകമായിരിക്കും. ഒരു ഫോണും ഒരു ലാപ്ടോപ്പും ഏതൊരു വ്യക്തിക്കും തന്റെ നിത്യോപയോഗ ആവശ്യത്തിന് ആവശ്യമായിരിക്കും, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഒരെണ്ണം എന്ത് വിലയായാലും ശരി ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാം. പക്ഷെ രണ്ടാമതൊരു ഐറ്റം വരുമ്പോൾ, അപ്പൊ അത് ആവശ്യത്തിൽ കൂടുതലുള്ള വരുമ്പോണ്ടാണ് 45,000 രൂപ എന്നുള്ളൊരു ലിമിറ്റ് വെച്ചിട്ടുള്ളത്.
ഓക്കെ, കഴിഞ്ഞ ദിവസം വന്ന നിയമമാറ്റത്തിൽ കണ്ട മറ്റൊരു കാര്യം, വിദേശത്ത് കുറെ കാലം ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്ത ശേഷം അത് മതിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നവർക്ക് കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് വാർത്തയിലുണ്ടല്ലോ, എന്താണ് ഈ നിയമമാറ്റം?
ഈ നിയമത്തിൽ, അതായത് ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുന്ന നിയമത്തിൽ, ഇത് എത്ര നാൾ വിദേശ താമസിക്കുന്നതിനനുസരിച്ച് ഇത് കൊണ്ടുവരാവുന്ന സാധനങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവരാം, എത്ര വിലമതിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായപ്പോ ഒരു വ്യക്തി ഒരു 3 മുതൽ 6 വരെ പുറത്ത് താമസിക്കുകയാണെങ്കിൽ 60,000 രൂപ വരെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാം. ഈ കൊണ്ടുവരേണ്ട സാധനങ്ങൾ അവർ അനക്ഷർ 1, 2, 3 എന്നിങ്ങനെ ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഈ അനക്ഷർ 1 പറയുന്ന സാധനങ്ങൾ ഞാനൊന്ന് വായിക്കാം. അനക്ഷർ 1 പറയുന്നത് ഫയർആംസ്, കാർട്രിഡ്ജ് ഫോർ ഫയർആംസ്, സിഗരറ്റ്, ആൽക്കോഹോളിക് ലിക്കർ, ഗോൾഡ്, ഫ്ലാറ്റ് പാനൽ, ടെലിവിഷൻ. ഈ സാധനങ്ങൾ അനക്ഷർ 1. അനക്ഷർ 2 സാധാരണയുള്ള കളർ ടെലിവിഷൻ, വീഡിയോ ഹോം തിയേറ്റർ സിസ്റ്റം, ഡിഷ് വാഷർ, റെഫ്രിജറേറ്റർ, ഡീപ് ഫ്രീസർ, വീഡിയോ ക്യാമറ ഗോൾഡ് ഓർ സിൽവർ യൂണിഫോം, അതർ ദാൻ ഓർണമെന്റ്സ്. പിന്നെ അനക്ഷർ 3 വേറെ കുറച്ച് സാധനങ്ങൾ, ന്യൂ സിസ്റ്റം, എയർ കണ്ടീഷണർ, മൈക്രോവേവ്, വാട്ടർ പ്രോസസ്സിംഗ് മെഷീൻ, ഫാക്സ്, ഫോട്ടോ കോപ്പിംഗ് മെഷീൻ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അനക്ഷർ 3 പറയുന്നത്. അപ്പൊ 3 മുതൽ 6 വരെ പുറത്ത് താമസിച്ച ആൾക്ക് 60,000 രൂപ വരെയുള്ള അനക്ഷർ 3 പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവരാം. 6 മുതൽ 1 വരെ താമസിച്ചവർക്ക് 100,000 രൂപ വരെയുള്ള അനക്ഷർ 3 പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവരാം. ഒന്ന് മുതൽ രണ്ട് വർഷം വരെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അനക്സ് ടൂവിലും ത്രീയിലും പറഞ്ഞ സാധനങ്ങൾ 200,000 രൂപ വരെ കൊണ്ടുവരാം. രണ്ട് കൂടുതൽ വർഷം താമസിച്ച ആൾക്കാർക്കാണെങ്കിൽ അനക്സ് ടൂവിലും ത്രീയിലും പറഞ്ഞ സാധനങ്ങൾ 500,000 രൂപ വരെ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ ഈ പുറത്ത് താമസിക്കുന്നതിന്റെ ദൈർഘ്യം അനുസരിച്ച് കൊണ്ടുവരാവുന്ന സാധനങ്ങളുടെ കണക്കും അതിന്റെ റേഞ്ചും വിലയും മാറ്റം വരുന്നുണ്ട്.
ഓക്കെ, ഈ അനക്ഷറുകൾ ഞങ്ങൾ വെബ്സൈറ്റിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇനി സ്വർണത്തിന്റെ കാര്യം നോക്കിയാൽ എത്രത്തോളം സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെന്ന് താങ്കൾ ആദ്യം പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ കൂടുതൽ അളവിലുള്ള സ്വർണം കൊണ്ടുപോവുകയാണെങ്കിൽ അത് വിമാനത്താവളത്തിൽ തന്നെ എൻഡോഴ്സ് ചെയ്യാമെന്നും അങ്ങനെ ചെയ്താൽ ഡ്യൂട്ടി അടയ്ക്കാതെ തിരിച്ചു കൊണ്ടുവരാമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ?
അത് ഈ ഇന്ത്യയുടെ പുറത്തേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ, ഇന്ത്യയുടെ പുറത്തേക്ക് ഈ വില കൂടിയ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്വർണ്ണമാകാം, ചിലപ്പോൾ ക്യാമറയാവാം, വില കൂടിയ ക്യാമറകൾ ഉണ്ടാവാം. അപ്പൊ ഇന്ത്യയുടെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്ന ഐറ്റം പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പൊ പുറത്തേക്ക് കൊണ്ടുപോയ ഐറ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് ഡ്യൂട്ടി അടയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ വിദേശത്തേക്ക് പോകുമ്പോൾ ചിലപ്പോ എന്റെ ഭാര്യ പോകുമ്പോൾ ചിലപ്പോ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 പവനോ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്നു വിചാരിക്കാം. അപ്പൊ അത് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ മടങ്ങി വരുമ്പോൾ അത്രയും തന്നെ ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതുമാതിരി ഒരു ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യാം. അപ്പൊ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും കസ്റ്റംസ് ഡ്യൂട്ടി ബാധകമായിരിക്കില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞത്. എൻഡോഴ്സ്മെന്റ് അല്ല, അതിന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊസീജിയറാണ് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ്. അത് ഡിപ്പാർച്ചർ പോയിന്റിൽ കസ്റ്റംസ് ഓഫീസറെ സമീപിച്ച് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടി വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിനായി ആരെയാണ് ബന്ധപ്പെടേണ്ടത്?
എയർപോർട്ടില് ഡിപ്പാർച്ചർ സൈറ്റില് ഈ ഇത് കൊടുക്കാനായിട്ട് ഓഫീസർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കൊച്ചി എയർപോർട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഓഫീസർ അവിടെ ഇല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള. ചിലപ്പോൾ ഡ്യൂട്ടി മാറുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥനില്ല, പലപ്പോഴും കിട്ടുന്ന ഒരു പരാതിയാണ് അവിടെ ചെന്നപ്പോൾ ആളുണ്ടായിരുന്നില്ല എന്ന് പറയാം. ഡ്യൂട്ടി മാറുന്ന സമയം വെച്ചാണെങ്കിൽ ആരെയാണ് ബന്ധപ്പെടുന്നുള്ള ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പൊ ഉദ്യോഗസ്ഥന ഉടനെ അങ്ങോട്ടേക്ക് വരും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സ്റ്റഡഡ് ജ്വല്ലറി, ഈ സ്വർണത്തിന്റെ മുകളിൽ ചിലപ്പോൾ ഡയമണ്ട്, പേൾസ്, റൂബി ഇതുമാതിരിയുള്ള സ്റ്റഡഡ് ജ്വല്ലറി ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഞങ്ങളുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള അസൈഡ് ഉണ്ട്, അവരുടെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം അതിന്റെ വില നിർണ്ണയിക്കാനായിട്ട് അത് എളുപ്പം സാധിച്ചേക്കും.
ഓക്കെ, അതുപോലെ തന്നെ ചിലർ പറയുന്നത് കേട്ട ഒരു കാര്യമാണ്, ഇത്തരത്തിൽ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സ്വർണം എയർപോർട്ടിൽ തന്നെ സൂക്ഷിക്കാൻ ലോക്കർ സൗകര്യം കിട്ടുമെന്ന്. അതായത് തിരിച്ച് വിദേശത്തേക്ക് പോകുമ്പോൾ ഇവ കൂടെ കൊണ്ടുപോകാനായി എയർപോർട്ടിൽ തന്നെ സൂക്ഷിക്കാമെന്ന്. അത് വാസ്തവമാണോ? എയർപോർട്ടിൽ ഇത്ര ഒരു സൗകര്യം ഉണ്ടോ?
അല്ല, എയർപോർട്ടിൽ ലോക്കർ ഇല്ല. കാരണം ചെയ്യുന്ന ഇതെന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവരും, മടക്കിക്കൊണ്ടുപോകാനായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ അതിന് ഡ്യൂട്ടി അടയ്ക്കണം എന്ന് പറയുമ്പോൾ അവർ പറയും ഞാനത് മടക്കിക്കൊണ്ടുപോകാനുള്ളതാണെന്ന് പറയും. അപ്പോൾ അവിടെ ഡീറ്റെയിൻ ചെയ്ത് വെക്കും, ഒരു ഡിറ്റൻഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ ഡിറ്റൻഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മടങ്ങി പോകുന്ന സമയത്ത് ആ സാധനം ക്ലെയിം ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അതാണ്, അല്ല എയർപോർട്ടിൽ ഒരു ലോക്കർ ഫെസിലിറ്റി ഇതുവരെ കൊണ്ടുപോകുന്നിട്ടില്ല.
ഓക്കെ, ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ തന്നെ മറ്റൊരു സംശയം കൂടിയുള്ളത്, വിദേശത്തേക്ക് വളരെ കാലം മുമ്പ് പോയ ആളുകളുണ്ട്. അന്ന് ഇത്തരം നിയമങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ എയർപോർട്ടിൽ ഡിക്ലെയർ ചെയ്യാതെ ഒരുപാട് സ്വർണം ഇവർ കൊണ്ടുപോയിട്ടുണ്ടാകാം. അത് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യും?
ഇത് ഇതൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. കാരണം അവർ ആദ്യം നോക്കേണ്ട, അവർ ഓസ്ട്രേലിയൻ സിറ്റിസൻസ് ആണോ, ഇന്ത്യൻ സിറ്റിസൻസ് ആണോ, ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് ഈ റെസ്ട്രിക്ഷൻ ബാധകമല്ല സ്വർണത്തിന്റെ കാര്യം. കാരണം അത് കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, വിദേശത്ത് പോയി അപ്പൊ ഒരു കല്യാണത്തിന് വരുന്നു, അപ്പൊ കുറച്ച് സ്വർണം കൊണ്ടുവരേണ്ടി വരും, അത് മുഴുവൻ തിരിച്ചു കൊടുക്കുമെന്നുള്ള, അതിനെപ്പറ്റി ഒരു വിശദമായിട്ടൊരു പ്രൊസീജിയർ ഗവൺമെന്റ് ഇപ്പൊ ലേ ഡൗൺ ചെയ്യുന്നുണ്ട്. അത് ഒന്ന് രണ്ട് മാസത്തിനുള്ളത് വരും. പക്ഷെ നേരത്തെ വളരെ കാലത്ത് മുമ്പ് പോയിട്ട് ഇന്ത്യയിൽ വന്ന് മടങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് അവർ ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇത് ഈ 50,000-100,000 നിബന്ധന അവർക്ക് ബാധകമായിരിക്കില്ല.
ഇതിപ്പോൾ താങ്കൾ പറഞ്ഞത് വിസിറ്റിന് വരുന്നവരുടെ കാര്യമല്ലേ, പക്ഷെ സ്ഥിരതാമസത്തിന് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന ആളുകളാണെങ്കിലോ?
അപ്പൊ അവർക്ക് നിബന്ധന ബാധകമാണ്. അപ്പൊ ആ ബാക്കി അതിനേക്കാളും കൂടുതൽ സ്വർണം ഉണ്ടെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. കാരണം അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതിനൊരു രേഖ ഇല്ലാത്ത സ്ഥിതിക്ക്. പിന്നെ ഈ കാര്യങ്ങളിൽ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ഡിസ്ക്രിപ്ഷൻ അവിടെയുള്ള ഓഫീസർമാരുടെ പക്കൽ ഉണ്ട്, അത് എനിക്ക് പറയാൻ പറ്റില്ല. ഓരോ സാഹചര്യവും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോയത് ഡിക്ലെയർ ചെയ്യാതെ കൊണ്ടുപോയിട്ടുള്ള അന്നത്തെ കാലത്ത് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാതെ കൊണ്ടുപോയ സ്വർണമാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ യൂസിനുള്ള ഇട്ടുകൊണ്ട് വരുന്നുള്ള സ്വർണത്തിന്റെ മുകളിൽ സാധാരണ ഡ്യൂട്ടി ചാർജ്, ബാക്കി കൊണ്ടുവരുന്നതിന് വേറെ രേഖയൊന്നുമില്ലെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. ഇന്നുള്ള നിയമപ്രകാരം ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും.
ഓക്കെ, ഇനി സ്വർണം വിട്ടിട്ട് മറ്റു കാര്യങ്ങൾ ചോദിച്ചാൽ അധികം നിയന്ത്രണമില്ല എന്ന് താങ്കൾ ആദ്യം പറഞ്ഞു, പക്ഷേ നാട്ടിലില്ലാത്ത ഒരുപാട് ചെടികളൊക്കെ ഇവിടെയുണ്ട്, ഇവയുടെ തണ്ടോ തയ്യോ ഒക്കെ കൊണ്ടുവരാൻ കഴിയുമോ?
അതെ, ഈ ചെടികൾ കൊണ്ടുവരുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, കാരണം അതിന് പ്ലാൻ ക്വാറന്റൈൻ്റെ റിക്വയർമെന്റ് ഉണ്ട്. കാരണം അവിടെ നിന്ന് കൊണ്ടുവരുന്ന ചെടി അതുമായി തന്നെ വേരോട് കൂടിയ സാധനങ്ങൾ ഇത് കൊണ്ട് ഇവിടെ നടാനായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിന് പ്ലാൻ ക്വാറന്റൈൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ എടുക്കണം. അതുകൊണ്ട് സാധാരണ അത് ബാഗേജിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ സമ്മതിക്കാറില്ല. കാരണം അവിടെ നിന്ന് കൊണ്ടുവരുന്ന ചെടികളിൽ വേറെ എന്തെങ്കിലും ഇവിടുത്തെ മണ്ണ് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽ കാരണം വേറെ എന്തെങ്കിലും നാശനഷ്ടം വരുമോ എന്നുള്ള പ്ലാൻ ക്വാറന്റൈൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കി ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെടികൾ കൊണ്ടുവരികയാണെങ്കിൽ നേരത്തെ അറിയിച്ച് പ്ലാൻ ക്വാറന്റൈൻ്റെ പെർമിഷൻ എടുക്കണം. അതുമാതിരി മൃഗങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ, പെറ്റ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ ചില എയർപോർട്ടിൽ മാത്രമേ പെറ്റ്സിനെ കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉള്ളൂ. ഇപ്പൊ കൊച്ചി എയർപോർട്ടിൽ പെറ്റ്സിനെ കൊണ്ടുവരാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. കാരണം പെറ്റ്സിനെ കൊണ്ടുവരുമ്പോൾ അത് അവിടെയുള്ള ഒരു പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. ഈ വരുന്ന കൺട്രിയിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ ഈ ഇന്ത്യയിലുള്ള ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്ത അവിടെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ആ ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റ് നേരത്തെ മേടിച്ചിരിക്കണം. എന്നാലേ പെറ്റ്സിനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ചെടികളുടെ കാര്യത്തിലും മൃഗങ്ങളുടെ കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
അതുപോലെ തന്നെയാണ് ഇപ്പോ പഴവർഗ്ഗങ്ങളും. ഇവിടെ പലതരം, അതായത് നാട്ടിൽ കിട്ടാത്ത തരം പഴവർഗ്ഗങ്ങളുണ്ട്. ഇവ നമ്മുടെ ബാഗേജിൽ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ?
ഈ പേഴ്സണൽ ബാഗേജിൽ നമുക്ക് സ്വന്തം കഴിക്കാനായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല. പേഴ്സണൽ ബാഗേജിൽ, അതായത് ഇപ്പൊ ഞാൻ കൊണ്ടുവരുന്നു, ഞാൻ അവിടെ നിന്ന് കുറച്ച് ഡേറ്റ്സ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എന്റെ സ്വന്തം കഴിക്കാനായിട്ട് സ്ട്രോബെറി കൊണ്ടുവരുന്നു, അത് കൊണ്ടുവരുന്നതിൽ റെസ്ട്രിക്ഷൻ ഇല്ല. അതേസമയം നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഇവിടെ ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടേ ക്ലിയറൻസ് സമ്മതിക്കുള്ളൂ. അപ്പൊ പേഴ്സണൽ കൺസംപ്ഷൻ ഉള്ളതിന്, ഒരു ബാഗേജിൽ കൊണ്ടുവരുന്ന ഒരു പേഴ്സണൽ കൺസംപ്ഷൻ ഉള്ള ഫുഡ് ആർട്ടിക്കിൾസിന് റെസ്ട്രിക്ഷൻ ഇല്ല.
അതുപോലെ തന്നെ മീറ്റ് പ്രൊഡക്ട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ നമുക്ക് കാങ്കരു ഇറച്ചിയും മുതല ഇറച്ചിയും ഒക്കെ കിട്ടും. ഇവയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ?
അതെ, എല്ലാ ഫുഡ് പ്രോഡക്ട്സിനും ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആക്ടിന്റെ നിബന്ധനകൾ ബാധകമാണ്. പേഴ്സണൽ കൺസംപ്ഷൻ കൊണ്ടുവരുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല. ബാക്കിയുള്ളതിന് ഈ ആ ആക്ടിന്റെ നിബന്ധനകൾ ബാധകമായിരിക്കും.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ താങ്കൾ വിവരിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ എവിടെ നിന്നാണ് കൃത്യമായി വിവരങ്ങൾ അറിയാൻ കഴിയുക?
ഒന്ന്, ഞങ്ങളുടെ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിൻ കസ്റ്റംസിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും അതിൽ കവേർഡാണ്, വളരെ വ്യക്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. രണ്ട്, ഈ കസ്റ്റംസിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.cbec.gov.in എന്ന വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ മൂന്നാമത്, ഇപ്പൊ ഒരു കസ്റ്റംസിന്റെ ഒരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് മൊബൈൽ ആൻഡ്രോയിഡ് ഇതിൽ കിട്ടുന്നതാണ്. അപ്പൊ അതില് ഒരു ഒരു വിദേശത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെ കൊണ്ടുവരാം എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല എന്നതിനെ വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നോക്കുക. ഒരു ഫേസ്ബുക്ക് പേജ് എറ്റ് എ ഗ്ലാൻസ് ഒരു സാധാരണ വ്യക്തി കൊണ്ടുവരാവുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഫേസ്ബുക്ക് പേജ് കൊച്ചിൻ എയർപോർട്ടിന്റെ കസ്റ്റംസ് സ്പേസ് കൊച്ചിൻ സ്പേസ് എയർപോർട്ട് എന്നുള്ളതാണ് കൊച്ചിൻ കസ്റ്റംസിന്റെ ഫേസ്ബുക്ക് പേജ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും പ്രത്യേകിച്ച് സംശയം ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, അതിനുള്ള മറുപടി ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ തരുന്നതായിരിക്കും. രണ്ടാമത്, മൊബൈൽ ആപ്പ്, മൊബൈൽ ആപ്പ് കുറച്ചും കൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്, അതിൽ നിന്നും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോയാൽ മതി, www.cbec.gov.in. ഇത് മൂന്നിൽ നിന്ന് ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളും, ഒരു ഒരു പാസഞ്ചർ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിയമ വശങ്ങളും ഈ മൂന്ന് സ്ഥലങ്ങൾ, ഈ മൂന്ന് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്.
ഓക്കെ, തീർച്ചയായും. അപ്പോൾ എന്തായാലും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കസ്റ്റംസ് നിയമങ്ങളെ കുറിച്ച് ഇത്രയും വിശദമായി വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ കെ എൻ രാഘവൻ.
വളരെ നന്ദി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.